പ്രൈസ് ദ ലോർഡ്. വഴിയിലെ നിരാശ. സഭാപ്രസംഗി 4:1. ഡെസ്പെയർ ഓൺ ദ വേ. ഞാൻ സൂര്യൻ്റെ കീഴെ നടക്കുന്ന പീഡനങ്ങളെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു. അവർക്ക് ആശ്വാസപ്രദനില്ല. യുവർ പാത്ത് ഈസ് ദ സ്പേസ് എഹെഡ് ഓഫ് യു ആസ് യു മൂവ് അലോങ്. സൂര്യൻ്റെ കീഴെ ഒരു വ്യക്തിയുടെ വഴിയുടെ തുടക്കം അവൻ്റെ ജനനത്തോടെ ആരംഭിക്കുന്നു. അവസാനിക്കുന്നതോ മരണനാഴികയിലുമാണ്. അതിനിടയ്ക്കുള്ള ദൂരം പലർക്കും പല വിധത്തിലാണ്. ഒന്നുകിൽ ഹ്രസ്വദൂരം, അല്ലെങ്കിൽ ദീർഘദൂരം. ചിലരുടെ വഴി വളവും പുളഞ്ഞതുമാകാം. ചിലർക്കത് കഷ്ടത നിറഞ്ഞതുമാകാം. ജീവിത വഴിയിലെ പീഡനം എന്താണെന്ന് പുറപ്പാട് പുസ്തകം 1:14 ഇസ്രായേൽ ജനതയുടെ ജീവിതം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കഠിന പ്രയത്നത്താൽ അവരെക്കൊണ്ട് കാഠിന്യത്തോട് ചെയ്യിച്ച സകല പ്രയത്നത്താലും അവരുടെ ജീവനെ കയ്പാക്കി തീർത്തു. അപ്പം ജീവനെ കയ്പാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതാണ് പീഡനമെന്ന് പറയുന്നത്. ജീവൻ്റെ വഴികൾ കയ്പാകുമ്പോഴാണ് പീഡനം മൂലം മനുഷ്യർ കണ്ണുനീരൊഴുക്കുന്നത്. ഇന്ന് സൂര്യന് കീഴെയുള്ള പീഡകന്മാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എല്ലാ മേഖലകളിലും തട്ടിപ്പും വെട്ടിപ്പുമാണ് നടക്കുന്നത്. സാധാരണക്കാരൻ തട്ടിപ്പ് വീരന്മാരുടെ പീഡനത്തിൽ ഇരകളാകുന്നു. സാത്താൻ നമ്മിലുണ്ടാക്കുന്ന ഭയവും നിരാശയും ആശ്വാസപ്രദനായ കർത്താവ് നമുക്ക് തന്ന ദൈവവചനത്തിൽ ആശ്രയിച്ച് നമുക്ക് ദൂരീകരിക്കുവാൻ കഴിയും. വഴിയിൽ നിരാശ നമ്മിൽ ഉളവാക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ എന്താണ് പറയുന്നത്, ഏതെല്ലാമാണ് വഴിയിലെ നിരാശയുടെ ഘടകങ്ങളെന്ന് നമുക്ക് വചനത്തിൽ കൂടെ കണ്ടെത്താം. 1. കഠിന വഴി. സംഖ്യാപുസ്തകം 21:4 പറയുന്നു, വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. നിരാശയിൽ വീണ ഇസ്രായേൽ ജനം മോശയ്ക്കും യഹോവയ്ക്കും എതിരായി സംസാരിച്ചു. വഴി കഠിനമായത് ഏതോം ചുറ്റി ഹോർ പർവ്വതത്തിൽ കടന്ന് ചെങ്കടൽ വഴി യാത്ര ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ്. ഈ വഴിയിലെ ഭയാനകത അവരെ നിരാശരാക്കി. ഈ നിരാശയുടെ നടുവിൽ അവർ ഓർത്തില്ല, ഇതിലും വലിയൊരു കഷ്ടതയിലും നിരാശയിലുമാണ് അവർ മിസ്രയീമിൽ കഴിഞ്ഞത്. മിസ്രയീമിലെ ആ അടിമത്വത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് എല്ലാ കരുതലോടും കൂടെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി അവരെ നടത്തിയത് ഈ ആശ്വാസപ്രദനാണെന്നുള്ള കാര്യം അവർ മറന്നുപോയി. നാമും ഇങ്ങനെയല്ലേ? പരിഭവവും പരാതിയും പുലമ്പാനല്ലാതെ നമ്മളെ കൊണ്ടൊന്നും നന്ദി പറയാൻ വാ തുറക്കാത്തവരാണ് ഭൂരിപക്ഷം പേര്. നമ്മളെ കൊണ്ട് അതിന് കഴിയത്തില്ല. എന്താ കാരണം? എന്താ പ്രശ്നങ്ങൾ? വഴിയിലെ കഠിനത, ഭാരങ്ങൾ, രോഗങ്ങൾ, ഓരോന്നും വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും? നിരാശ കാണും. എന്നാൽ ഈ വഴിയുടെ കഠിനത നമുക്ക് തന്നത് തകർക്കുവാനല്ല, നമ്മെ രക്ഷിക്കാനാണ്. നിങ്ങളൊരു പാട്ട് കേട്ടിട്ടില്ലേ? നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്ന് നിൻ്റെ ദൈവം നീയെന്നുമെന്റേതാണേ. നമ്മൾ ദൈവത്തിൻ്റെതാ, പിന്നെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. വഴിയിൽ നിരാശ കൊണ്ടുവരുന്ന രണ്ടാമത്തെ ഘടകം അസൂയാലുക്കളായ ശത്രുക്കളാണ്. പുറപ്പാട് പുസ്തകം 26 അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഇസഹാക്കിനോട് യഹോ പറയുന്നുണ്ട്, നീ മിസ്രയീമിലേക്ക് ഇനി പോകണ്ട, ഞാൻ പറയുന്നിടത്ത് നീ പാർത്താൽ ഈ പ്രതിക്ഷാമകാലത്തും പ്രതികൂലത്തിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ അനുഗ്രഹിക്കും. യഹോ പറഞ്ഞത് ഇസഹാക്ക് കേട്ടു, അനുസരിച്ചു. ക്ഷാമകാലത്ത് ക്ഷേമമായി പോറ്റാൻ കഴിവുള്ളവർ ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് വിതച്ചപ്പോൾ 100 മേനി അവന് കിട്ടി. അവൻ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അപ്പോഴും ഫെലിസ്ത്യൻ അവനോട് അസൂയ തോന്നി. അബ്രഹാം കുഴിച്ച കിണർ വെള്ളമെടുക്കാൻ അവൻ ചെല്ലുമ്പോൾ അവർ ആ കിണർ നികത്തും. അങ്ങനെ 2-3 പ്രാവശ്യം അവർ കിണർ നിർത്തി. പക്ഷെ അവൻ ഒരു പ്രാവശ്യവും അവരോട് വഴക്കിന് പോയില്ല. വീണ്ടും അവൻ കുഴിക്കും, ദൈവം അവന് വെള്ളം കൊടുക്കും. കുറെ കഴിഞ്ഞപ്പോൾ അവൻ അസൂയാലുക്കൾ തന്നെ അങ്ങ് മടുത്തു, അവരാ പണി അങ്ങ് നിർത്തി. ഒരു ഡോക്ടർ ഹെർബർട്ട് എന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. സാത്താൻ എപ്പോഴും അയാളുടെ ഉള്ളിൽ ചെന്ന് പറയും, ഈ ലോകത്തിൽ ഒരുത്തനും നല്ലതില്ല കേട്ടോ, നീ ആരെ ആശ്രയിക്കണ്ട, നിന്റെ ജീവിതം നിനക്ക് തന്നെ മതിയാക്കാൻ തോന്നും, അത്രയ്ക്ക് വൃത്തികെട്ടവരാണ് ഈ ലോകത്തിലുള്ളത്. അങ്ങനെ സങ്കടപ്പെട്ട് അദ്ദേഹം നടക്കുമ്പം നാസി പട്ടാളം അദ്ദേഹത്തെ ഉപദ്രവിക്കുമെന്നും അദ്ദേഹത്തിനറിയാം. വിഷമിച്ച് അദ്ദേഹം നടക്കുമ്പോഴ് ഒരു ഓർഗൻ്റെ ശബ്ദം കേട്ടു. ഒരു ഗായക സംഘം ഒരു പള്ളിയിൽ 46 സങ്കീർത്തനം പാടുന്ന ശബ്ദമാണ് കേട്ടത്. ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വരി അദ്ദേഹത്തെ ആകർഷിച്ചു. ദൈവം എൻ്റെ സങ്കേതവും ബലവുമാകുന്നു, ഞാൻ ആരെ പേടിക്കും. അദ്ദേഹം ആ വാക്ക് ആവർത്തിച്ച് പറഞ്ഞു, ദൈവം എൻ്റെ സങ്കേതവും ബലവും, ഞാൻ ആരെ പേടിക്കും. ഇയാൾ ഇത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ സാത്താൻ കളഞ്ഞേച്ച് അവൻ്റെ പാട്ടിന് പോയി. ഗോഡ് വിൽ നോട്ട് ലെറ്റ് യുവർ ഫുട് സ്ലിപ്പ്, ഹി ഹു വാച്ചസ് ഓവർ യു വിൽ നോട്ട് സ്ലംബർ. മൂന്നാമതായി, ജീവിത വഴിയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മെ തകർക്കുമെന്ന് തോന്നുമ്പോൾ നമ്മൾ നിരാശ വരും. അപ്പം ചെയ്യേണ്ടിയത് ആശ്വാസപ്രദകൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലണമെന്ന്. 2 രാജാക്കന്മാർ 4:1 ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു. കടക്കാരവൻ്റെ അവരുടെ മക്കളെ ഉപദ്രവിക്കുന്നായപ്പോൾ അവർ പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് സങ്കടം പറഞ്ഞു. പ്രവാചകൻ ചെയ്യാൻ പറഞ്ഞത് അതുപോലെ അവർ അനുസരിച്ചു. അവർക്ക് നന്മ കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. നന്മ കണ്ടെത്തിയപ്പോൾ ആ വിവരം പ്രവാചകനെ അവരറിയിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മറ്റുള്ളവരോടല്ല പറയേണ്ടത്, നമ്മുടെ ബുദ്ധിമുട്ടുകളെ നമുക്ക് ദൈവത്തോട് പറയാം. ഏത് പ്രശ്നത്തിനും പരിഹാരം അവിടെയുണ്ട്. നിൻ്റെ മുമ്പിൽ ഇരുട്ടുണ്ടെന്ന് തോന്നുമ്പോൾ വെളിച്ചത്തിൻ്റെ സാമീപ്യവുമായി ആ പ്രിയൻ നിൻ്റെ അടുക്കൽ വരില്ലേ? ആ പ്രിയൻ്റെ ഇമ്പസ്വരം ഒന്ന് കേട്ടേ, ആവും നമുക്ക് സമാധാനം ലഭിക്കും. അടുത്തതായി, ദുഷ്ടന്മാരുടെ അനുഗ്രഹമാണ് നമ്മിൽ നിരാശ കൊണ്ടുവരുന്നത്. ദുഷ്ടന്മാരുടെ വഴിയിലെ അനുഗ്രഹം സങ്കീർത്തന 73:3-12 ഭാഗത്ത് നോക്കുമ്പോഴേ ദുഷ്ടന്മാരെല്ലാം അനുഗ്രഹിക്കപ്പെടുക. എനിക്ക് അസൂയ തോന്നുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. ഇതുപോലെ നമ്മളും ചിന്തിക്കാറില്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമുണ്ട്. നമ്മുടെ ഭരണചക്രം തിരിക്കുന്നവരെ ഒന്ന് നോക്കിയാൽ മതി. അവരും അവരുടെ പാർട്ടിക്കാരും എല്ലാ മേഖലയിലും തട്ടിപ്പും വെട്ടിപ്പും കാണിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്തവർക്ക് എല്ലാം ജോലിയുണ്ട്, എല്ലാവർക്കും ജീവിത സൗകര്യങ്ങളുണ്ട്, ഒരു കുഴപ്പവുമില്ല. പാവങ്ങളെല്ലാം കഷ്ടപ്പെടുക. ഇത് കാണുമ്പം, ദുഷ്ടൻ്റെ ഈ അനുഗ്രഹം കാണുമ്പം നമ്മുടെ ജീവിതത്തിൽ നിരാശ വരും. അപ്പം ഒന്നാമതായി നമ്മൾ പറഞ്ഞത്, വഴിയുടെ കഠിനത നിമിത്തം നമുക്ക് നിരാശയുണ്ടാകും. രണ്ടാമതായി അസൂയക്കാരുടെ വാക്കുകൾ നമ്മളിൽ നിരാശയുണ്ടാക്കും. മൂന്നാമതായി ജീവിത വഴിയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളെ തകർക്കുമെന്ന് തോന്നുമ്പോൾ, ശത്രു തലപൊക്കുമ്പോൾ നമുക്ക് നിരാശ വരും. അപ്പോൾ നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം. നാലാമതായി പറഞ്ഞത് ദുഷ്ടന്മാരുടെ അനുഗ്രഹം കാണുമ്പം നമുക്ക് നിരാശ വരും. അഞ്ചാമതായി കോപത്താൽ ഉളവാകുന്ന നിരാശ. യോനാ 3:4-10 വാക്യങ്ങൾക്കകത്ത് പാപബോധം വന്ന് നിനവേക്കാരോട് ദൈവം ക്ഷമിച്ചത് യോനായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. യോനായോട് പറഞ്ഞു, നീ അവരോട് ചെന്ന് പറയാൻ, അനുസരിക്കാതെ പോയവന് അവൻ്റെ തെറ്റിനവനെ ശിക്ഷിക്കാതെ മടക്കിക്കൊണ്ടുവന്ന് വീണ്ടും ആ ദൗത്യം ഏൽപ്പിച്ചപ്പോൾ അവൻ നോക്കിയിരുന്നു ആവണക്കിൻ്റെ ചുവട്ടിൽ ഇവർ നശിക്കുന്നത് കാണാൻ. പക്ഷേ നിനവേക്കാർ പാപബോധം വന്ന് ദൈവസന്നിധിയിൽ അനുദപിച്ചപ്പോൾ ദൈവം അവരോട് ക്ഷമിച്ചു. ക്ഷണനേരത്തേക്ക് അവൻ്റെ ആവണക്കം കരിഞ്ഞുപോയി. അപ്പോഴവൻ ദൈവത്തോട് കോപിച്ചു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതെല്ലാവരും മറന്നുപോകും. നമുക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയട്ടെ. ആറാമതായി ഭയം വരുത്തുന്ന നിരാശ. സദൃശവാക്യം 13:12 പറയുന്നു, ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. ആശകൾ നിറവേറാൻ വൈകുമ്പോൾ ഹൃദയം രോഗാതുരമാകുന്നു. ഈ രോഗം ആത്മീയ ശുശ്രൂഷക്കാർക്കുണ്ടാകുമോ എന്ന് ചിലർക്ക് തോന്നും, എല്ലാവർക്കും ഉണ്ടാകും. ഏലിയാവിൻ്റെ ജീവിതം നമുക്ക് നോക്കാം. കൊട്ടാരമുറ്റത്ത് ചെന്ന് ധൈര്യശാലിയായി ദൈവിക നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്ന്. എന്നവൻ ഇസബേൽ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഒളിച്ചിരുന്നു. പക്ഷേ അവനെ അതിൽ നിന്ന് രക്ഷിച്ചത് അവൻ അപ്പവും വെള്ളവും കൊടുത്ത് അവൻ ചെയ്യേണ്ട ദൗത്യം അവനെ ഏൽപ്പിച്ചു. ഭയം വരുത്തിയ നിരാശ മാറ്റി അവൻ ചെയ്യേണ്ട ജോലി ചെയ്യുവാനായി ദൂതൻ അവനെ അയച്ചു. നിരാശയുള്ളവരാകാതെ പ്രത്യാശയുള്ളവരാകുവാൻ വഴിയിലെ കഠിനതയിലും കോപം ഭയം എന്നിവയെല്ലാം മാറ്റിവെച്ച് മറ്റുള്ളവരോടുള്ള ക്രൂരമായ പെരുമാറ്റവും വാക്കുകളും എല്ലാം തള്ളിക്കളഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കി ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞപേക്ഷിക്കുക. പ്രത്യാശയുടെ മഴയ്ക്കായി ആ കൈമേഘം നിനക്കുയരത്തിൽ കാണാം. സന്തോഷത്തോടെ ആത്മബലത്തോടെ ജീവിത വഴിയിൽ നമുക്ക് ഓടുവാൻ കഴിയട്ടെ. മലയാളം ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ഓൾ.